2022 ഓഗസ്റ്റ് 7 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ശ്രീറാമിന്റെ വരവും പോക്കും ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. കളക്ടർമാരുടെ സ്ഥലമാറ്റ കൽപ്പന പുറത്തുവന്നത് ജൂലൈ 23-നാണ്. ആലപ്പുഴ കളക്ടറായിരുന്ന ഡോക്ടർ രേണുരാജിനെ എറണാകുളത്തേക്ക് മാറ്റി. ഭർത്താവും നിലവിൽ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ തൽസ്ഥാനത്ത് നിയമിച്ചു. ജെറോമിക് ജോർജിനെ തിരുവനന്തപുരം കളക്ടറായും നിയമിച്ചു. മറ്റേതാനും IAS ഉദ്യോഗസ്ഥർക്കും സ്ഥാനചലനം സംഭവിച്ചു. സാധാരണഗതിയിൽ ഇതൊന്നും ചർച്ചാവിഷയം പോലും ആകേണ്ടതല്ല. എന്നാൽ ഈ ഉത്തരവ് വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടു. ദിവസങ്ങൾക്കകം സംസ്ഥാനത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. 2013 IAS പരീക്ഷ രണ്ടാം റാങ്കോടെ പാസായ ആളാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് ദേവികുളം സബ് കളക്ടറായിരുന്ന അദ്ദേഹം ഭൂമി കൈയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വിവാദ പുരുഷനായി മാറുകയും ചെയ്തിരുന്നു. ഇടുക്കി ജില്ലക്കാരനായ അന്നത്തെ വൈദ്യുതി മന്ത്രി MM മണി ശ്രീറാമിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. മുഖ്യമന്ത്രി തന്നെയും അനിഷ്ടം പ്രകടിപ്പിച്ചു. അധികം വൈകാതെ അദ്ദേഹത്തെ ദേവികുളത്തുനിന്ന് പടിയിറക്കി. 2019 August 3 പുലർച്ചെ മദ്യപിച്ച് ലെക്കുകെട്ട ശ്രീറാം തിരുവനന്തപുരം നഗരവീഥിയിലൂടെ അമിതവേഗത്തിൽ കാറോടിച്ച് സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ലേഖകൻ KM ബഷീർ ഓടിച്ച മോട്ടോർ സൈക്കിളിൽ ഇടിച്ചു. ബഷീർ ദാരുണമായി കൊല്ലപ്പെട്ടു. അതേച്ചൊല്ലി വലിയ പ്രതിഷേധമുണ്ടായി. അതുവരെ പാടിപ്പുകഴ്ത്തിയ മാധ്യമപ്രവർത്തകർ ആകമാനം അവനെ ക്രൂശിക്കായെന്ന് ആർത്ത് വിളിച്ചു. പോലീസ് ശ്രീറാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും IASുകാരൻ എന്ന പ്രത്യേക പരിഗണനയാൽ ഒരു ദിവസമെങ്കിലും ലോക്കപ്പിലോ സബ് ജയിലിലോ അടച്ചില്ല. പകരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി. അപ്പോഴേക്കും സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മരണപ്പെട്ട ബഷീറിന്റെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരവും ഭാര്യയ്ക്ക് തിരൂർ തുഞ്ചൻ സർവകലാശാലയിൽ ഭേദപ്പെട്ട ഉദ്യോഗവും നൽകി സമാശ്വസിപ്പിച്ചു. മുമ്പൊരിക്കലും ഒരപകടത്തിൽ മരിച്ച ഒരു പത്രപ്രവർത്തകനോടും കേരള സർക്കാർ കാണിക്കാത്ത ഒരു ഔദാര്യം. ആ അധ്യായം തൽക്കാലം അവിടെ അവസാനിച്ചു. കോവിഡ് മഹാമാരി മൂർധന്യത്തിൽ നിൽക്കവേ കേരള സർക്കാർ ശ്രീറാമിനെ തിരിച്ചെടുത്തു. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചെങ്കിലും വില പോയില്ല. ശ്രീറാം മെഡിക്കൽ ബിരുദധാരിയാണ്. അതിലുപരി അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് അധിക ബിരുദവും നേടിയിട്ടുണ്ട്. അതുപോലൊരാളെ ഈ പ്രതിസന്ധിഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന് ആവശ്യമുണ്ട് എന്നാണ് അന്ന് പറഞ്ഞ ന്യായം. അങ്ങനെ അദ്ദേഹം ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. ക്രിമിനൽ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരോട് അനുകമ്പാപൂർണമായ സമീപനമാണ് മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. അധികകാലമൊന്നും ആരെയും സസ്പെൻഷനിൽ നിർത്തുന്ന പതിവ് നമ്മുടെ നാട്ടിലില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ശിവശങ്കർ ഒരു വർഷത്തിനകം സർവീസിൽ തിരിച്ചെത്തിയെന്നു മാത്രമല്ല, മുഖ്യമന്ത്രിയെയും തന്നെ തന്നെയും വെള്ളപൂശിക്കൊണ്ട് ഒരു സർവീസ് സ്റ്റോറി എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതികളും വരാപ്പുഴ ലോക്കപ്പിൽ ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്ന ഇൻസ്പെക്ടറുമൊക്കെ അധികം താമസിയാതെ സർവീസിൽ തിരിച്ചെത്തിയെന്നു മാത്രമല്ല, ചിലരൊക്കെ പ്രൊമോഷൻ പോലും നേടിയെടുത്തു. അതേസമയം സർക്കാരിന് അനഭിമതരായ ഉദ്യോഗസ്ഥർ തീർത്തും സാങ്കല്പികമായ ആരോപണങ്ങളുടെ പേരിൽ പോലും ദീർഘകാലം മാറ്റിനിർത്തപ്പെടുകയും പലവിധ പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. അഴിമതിക്കെതിരെ കുരിശിയുദ്ധം പ്രഖ്യാപിച്ച വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് തോമസ് സർവീസ് സ്റ്റോറി എഴുതിയതിന്റെ പേരിലാണ് ദീർഘകാലം സസ്പെൻഷനിൽ കഴിയേണ്ടി വന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി വാങ്ങി തിരികെ കയറിയെങ്കിലും പാലക്കാട് ജില്ലയിൽ പൂട്ടാറായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായാണ് പുനർനിയമനം കിട്ടിയത്. അദ്ദേഹത്തിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ നാളിതുവരെയും കൊടുത്തു തീർക്കാനുള്ള സന്മനസ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കാണിച്ചിട്ടുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ അഭിമാനകരമായ പാരമ്പര്യം. കോവിഡ് മഹാമാരി കെട്ടടങ്ങിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൽ അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട പ്രതിഭയല്ല ഡോക്ടർ ശ്രീറാമെന്ന് സർക്കാർ വിലയിരുത്തി. അദ്ദേഹത്തെ ആലപ്പുഴ കളക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചു. പത്രപ്രവർത്തക യൂണിയൻ വീണ്ടും പ്രതിഷേധിച്ചു. നരഹത്യാകേസിൽ പ്രതിയായ ഒരാൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരത്തോടുകൂടി ജില്ലാ കളക്ടറായി ഇരിക്കുന്നത് അനുചിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ DCC ശക്തമായി പ്രതിഷേധിച്ചു. പിന്നാലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പ്രതിഷേധ സ്വരം ഉയർത്തി. പ്രതിപക്ഷത്തിന്റെയും പത്രപ്രവർത്തക യൂണിയന്റെയും പ്രതിഷേധത്തെ പുച്ഛിക്കുന്ന നിലപാടാണ് ജൂലൈ 26ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കൈക്കൊണ്ടത്. മരണപ്പെട്ട ബഷീറിന് നീതി ഉറപ്പാക്കും, അതേസമയം ഐഎഎസുകാരനെ അകാരണമായി മാറ്റി നിർത്തുകയുമില്ല എന്ന് വ്യക്തമാക്കി. ഓരോ ഐഎഎസുകാരനെയും നിശ്ചിത കാലഘട്ടം കളക്ടറായി നിയമിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശ്രീറാം വെങ്കിട്ടരാമനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞ രീതി ഏതൊരു ഡിപ്ലോമാറ്റിനും പാഠമാണെന്ന് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ബുദ്ധിജീവി അഭിനന്ദിച്ചു. ജൂലൈ 26ന് ചാർജ് എടുക്കാനെത്തിയ കളക്ടറെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ച് വരവേറ്റു. പത്രപ്രവർത്തക യൂണിയൻ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രീറാമിനെ കളക്ടർ എന്ന് വിശേഷിപ്പിച്ചു. അധികം വൈകാതെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന്റെ കമന്റ് ബോക്സ് ലോക്ക് ചെയ്യേണ്ടി വന്നു. കളക്ടർ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സംഘാടക സമിതി യോഗം കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. അതിനുമപ്പുറം വലിയ കലാപമൊന്നും ഉണ്ടാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കോ പത്രപ്രവർത്തക യൂണിയനോ കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ പ്രതിഷേധം ആറിത്തണുത്തു പോകാനായിരുന്നു സാധ്യത. എന്നാൽ പ്രതിപക്ഷം നിർത്തിയിടത്തുനിന്ന് കാന്തപുരം മുസ്ലിയാർ സമരമേറ്റെടുത്തു. ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയോട് ചായ്വ് പുലർത്തുന്ന ഏക മുസ്ലിം വിഭാഗമാണ് കാന്തപുരത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ പ്രസിദ്ധീകരണമാണ് സിറാജ് ദിനപത്രം. അതിലെ പ്രധാന ലേഖകനായിരുന്നു കെ.എം. ബഷീർ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് സമസ്തയുടെ അനിഷേധ്യ നേതാക്കളിൽ ഒരാളുമായിരുന്നു. ശ്രീറാമിനെ കളക്ടറായി നിയമിച്ചതിൽ സ്വാഭാവികമായും കാന്തപുരം ഗ്രൂപ്പുകാർ പ്രകോപിതരായി. കളക്ടറെ മാറ്റിയേ തീരൂ എന്ന് ഉസ്താദ് അന്ത്യശാസനം നൽകി. കളങ്കിതനാണ് കളക്ടർ, തിരിച്ചു വിളിക്കണമെന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന സെക്രട്ടറി എളമരം റഹ്മത്തുള്ള സഖാഫി ജൂലൈ 29ന് സിറാജ് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനമെഴുതി സംഘടനയുടെ നിലപാട് വ്യക്തമാക്കി. സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കെ.എം. ബഷീർ SYS പ്രവർത്തകനും സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫും, അതിലുപരി സുന്നി ആത്മീയ നേതൃത്വമായിരുന്ന മർഹൂം വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മകനുമാണ്. അദ്ദേഹത്തിന് നീതി നേടിക്കൊടുക്കുക എന്നത് പ്രസ്ഥാനിക ബാധ്യത തന്നെയാണ്. ശ്രീറാം വെങ്കിട്ടരാമനെ തൂക്കിക്കൊല്ലണമെന്നോ ഒരു തസ്തികയിലും നിയമനം നൽകാതെ മാറ്റി നിർത്തണമെന്നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെടുന്നില്ല. കോടതിയിൽ ഗൌരവതരമായ വകുപ്പുകളുള്ള ക്രിമിനൽ കേസിൽ പ്രതിയായ ഇദ്ദേഹത്തെ കേസിൽ വിധി വരുന്നതിന് മുൻപ് മജിസ്ട്രേറ്റ് പദവിയുള്ള ജില്ലാ കളക്ടറായി നിയമിക്കരുതെന്നു മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായാണ് പ്രസ്ഥാനം കാണുന്നത്. സുചിന്തിതമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനും വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളോട് അനുയോജ്യമായ സമീപനം സ്വീകരിക്കാനും പ്രസ്ഥാന നേതൃത്വത്തിന് അറിയാം. സർക്കാരിനോട് സഹകരിക്കേണ്ട കാര്യങ്ങളിൽ സഹകരിക്കാനും വിയോജിക്കേണ്ട സന്ദർഭങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനും സമരം ചെയ്യേണ്ടി വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനും പ്രസ്ഥാന നേതൃത്വത്തിനും അണികൾക്കും തിരിച്ചറിവുണ്ട്. അതിനാൽ ഇത്തരം ഉരസിപ്പിക്കൽ പദ്ധതികൾ ചെയ്തുകൂട്ടി സമയം കളയേണ്ടതില്ല. ജൂലൈ 30 ശനിയാഴ്ച മുസ്ലിം ജമാഅത്തിന്റെയും SYS SSFന്റെയും പ്രവർത്തകർ, അധികവും വെള്ളവസ്ത്രവും തലയിൽ കെട്ടും ധരിച്ച മതപണ്ഡിതന്മാർ സംസ്ഥാനത്തെ 13 കളക്ടറേറ്റുകൾക്കും സെക്രട്ടേറിയേറ്റിനും നേർക്ക് മാർച്ച് ചെയ്തു. എല്ലായിടത്തും പ്രകടനം സമാധാനപരമായിരുന്നു. ചിലപ്പോഴെങ്കിലും മുദ്രാവാക്യങ്ങൾ പ്രകോപനപരമായിരുന്നെങ്കിൽ പോലും സുന്നി മതപണ്ഡിതരുടെ ഈ മഹാപ്രകടനങ്ങൾ സ്വാഭാവികമായും വലിയ വാർത്താപ്രാധാന്യം നേടി. അതോടെ ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനം ഒരു പൊതുപ്രശ്നം എന്നതിലുപരി മതപ്രശ്നമായി മാറി. സുന്നികളുടെ പ്രതിഷേധത്തെയും പോർവിളികളെയും കണ്ടില്ലെന്ന് നടിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നില്ല. പത്രപ്രവർത്തകരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും വാദങ്ങൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി അതേ ആവശ്യം മതപണ്ഡിതന്മാർ ആവർത്തിച്ചപ്പോൾ ചൂളിപ്പോയി. മാത്രവുമല്ല, ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ജാതിമത സംഘടനകൾ സമരം ചെയ്ത് പുറത്താക്കിയതിന്റെ വാർഷികം കൂടിയായിരുന്നു ജൂലൈ 31. അങ്ങനെ ശ്രീറാമിനെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് മാറ്റാനും കൃഷ്ണ തേജയെ ആലപ്പുഴ കളക്ടറായി നിയമിക്കാനും തീരുമാനിച്ചു. ഓഗസ്റ്റ് 1 ഉത്തരവ് പുറത്തിറങ്ങി. വിവാദനായകനെ തന്റെ കീഴിലുള്ള പൊതുവിതരണ വകുപ്പിൽ നിയമിച്ച കാര്യം ഭക്ഷ്യമന്ത്രി പത്രം വായിച്ചാണത്രേ അറിഞ്ഞത്. ആലപ്പുഴ കളക്ടറെ മാറ്റിയ കാര്യം റവന്യൂ മന്ത്രി അറിഞ്ഞോ എന്തോ? യുക്തമായ സമയത്ത് കൃത്യമായ തീരുമാനം കൈക്കൊണ്ട കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിനന്ദിച്ചു. PV അൻവർ MLA യും കാരാട്ട് റസാഖ് XML യും അത് ആവർത്തിച്ചു. ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും വാചാലമായ മൌനം പാലിച്ചു. കേരള സർക്കാരിന്റെ വിജയകരമായ പിന്മാറ്റം ദേശീയ മാധ്യമങ്ങളിൽ വരെ ചർച്ചയായി. ഹിന്ദു ബ്രാഹ്മണനായ ആലപ്പുഴ കളക്ടർക്കെതിരെ മുസ്ലിം സംഘടനകൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്ന ചിത്രം ബിജെപിക്കാർ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു. ഇരട്ടച്ചങ്കൻ എന്നു പേരുകേട്ട മുഖ്യമന്ത്രിയെ വരച്ചവരയിൽ നിർത്താൻ കഴിഞ്ഞ അബൂബക്കർ മുസ്ലിയാർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. അനഭിമതരായ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കാനും സസ്പെൻഡ് ചെയ്യിക്കാനും ആവശ്യമെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുവിക്കാനും ഇതേ സമരമാതൃക ഇനി മറ്റ് സമുദായ നേതാക്കൾക്കും പരീക്ഷിക്കാവുന്നതാണ്. നവോത്ഥാനം നീണാൾ വാഴട്ടെ.